Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ഏവർക്കും നമസ്കാരം. സുവിശേഷ പരിചിന്തനം, പിന്നെ വാർത്തകൾ എന്നിവയാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. ആണ്ടുവട്ടം 31-ാം വാരം ഞായറാഴ്ചത്തെ സുവിശേഷ ചിന്തകളാണെന്ന് പുതിയ നിയമ പണ്ഡിതനും കാരുണീകൻ മാസികയുടെ പത്രാധിപരുമായ റവറൻഡ് ഡോക്ടർ ജേക്കബ് നാലുപറ MCBSന്റെ സുവിശേഷ ചിന്തകളാണെന്ന് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായം 1 മുതൽ 10 വരെ വാക്യങ്ങൾ.
ജെറൂസലേമിന് അടുത്തുള്ള ജെറിക്കോയിൽ വച്ച് അവിടുത്തെ ചുങ്കക്കാരിൽ പ്രധാനിയായ സക്കേഫൂസിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു വലിയ മാറ്റമാണ് ഇന്നത്തെ സുവിശേഷത്തിൽ. ഈ സക്കേഫൂസിനെക്കുറിച്ച് സുവിശേഷകൻ പറയുന്നത്, അവിടെ സക്കേഫൂസ് എന്ന് പേരായ ഒരാളുണ്ടായിരുന്നു, അവൻ ചുങ്കക്കാരിൽ പ്രധാനനും ധനികനുമായിരുന്നു. ഇതാണ് അയാളുടെ വിശേഷണങ്ങൾ. ചുങ്കക്കാരിൽ പ്രധാനി എന്ന് പറഞ്ഞാലോ ബെസ്റ്റ് ടാക്സ് കളക്ടർ, അവരുടെ എല്ലാം നേതാവ്. പിന്നെയോ ഏറ്റവും വലിയ ധനികൻ, അത് ഈ പ്രൊഫഷനിൽ നിന്ന് അയാൾ ഉണ്ടാക്കിയെടുത്തതായിരിക്കും. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ജീവിതം രാവിലെ മുതൽ വൈകുന്നേരം വരെ തേ നിറഞ്ഞു നിൽക്കുന്നത് ഈ കാശിനെ, പണത്തെ, നികുതിയെ ചുറ്റിപ്പറ്റിയാ. രാവിലെ മുതൽ വൈകുന്നേരം വരെ കാശ് വിരിക്കുന്നവൻ, രാവിലെ മുതൽ വൈകുന്നേരം വരെ കാശുണ്ടുന്നവൻ, രാവിലെ മുതൽ വൈകുന്നേരം വരെ ഹൃദയം കാശിൽ അർപ്പിച്ചിരിക്കുന്നവൻ. അതുകൊണ്ട് തന്നെയാ പിന്നീട് രണ്ടാം ഭാഗത്ത് ഇവൻ പറയുന്നത്, ആരുടെയെങ്കിലും വെട്ടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഉണ്ടെന്നവയ്ക്കറിയാം, ന്യായമായിട്ടും അന്യായമായിട്ടും ഹൃദയവും മനസ്സും ജീവിതവും കാശയിൽ നിന്ന് കറങ്ങി തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ് ഈ സക്കേഫൂസ്. ഇതാ ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ആദ്യത്തെ ഭാഗം. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഫോക്കസ് കാശാണ്, ടാക്സാണ്, നികുതിയാണ്. കാശിൽ നിന്നാണ് ഈ ജീവിതം തിരയുന്ന. ജീവിതത്തിലെ ഏറ്റവും വലിയ മൂല്യം ഏതാന്ന് ചോദിച്ചാൽ പണമാണ്. അങ്ങനെയുള്ള ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്താണ്? ഈശോ സക്കേഫൂസിൻ്റെ ഭവനത്തിലേക്ക്, വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ വരുന്ന വലിയൊരു മാറ്റമുണ്ട്. സക്കേഫൂസ് എഴുന്നേറ്റ് പറഞ്ഞു, കർത്താവേ, ഇതാ എൻ്റെ സ്വത്തിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു. ഉള്ള സ്വത്തിൻ്റെ പകുതി കൊടുക്കുന്നു, പിന്നെ എന്നാ ഉള്ളത്? പിന്നെ പകുതിയേ ഉള്ളൂ. എന്നിട്ട് അതിനെക്കുറിച്ച് എന്താ പറയുന്നത്? ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടിയായി തിരിച്ചു കൊടുക്കുന്നു, പിന്നെയുള്ള പകുതി 4 ഇരട്ടിയായിട്ട് തിരിച്ചു കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ അവസാനമോ? അവസാനം കൈ കാശൊന്നും കാണാത്ത അവസ്ഥ. ഇത് വലിയൊരു മാറ്റമാണ്. ഇതുവരെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ മൂല്യം പണമാണ്, കാശാണ് എന്ന് ചിന്തിക്കുകയും അതിൽ വ്യാപരിക്കുകയും ചെയ്ത ഒരു മനുഷ്യൻ പെട്ടെന്ന് കാശ് മുഴുവൻ ഇല്ലാതാക്കുന്നു, പകുതി ദരിദ്രത കൊടുക്കുന്നു, ബാക്കി പകുതി 4 ഇരട്ടിയായിട്ട് കൊടുക്കുന്നു, പിന്നെ ഒന്നുമില്ലാതെ ദരിദ്രനായിട്ട് നിൽക്കുക. എന്താണ് ഇതിന് കാരണം? ഇതിന് കാരണം മറ്റൊന്നുമല്ല, ഈ പണത്തേക്കാളും സമ്പത്തിനേക്കാളും കാശിനേക്കാളും വലിയതെന്തോ ഇയാള് കണ്ടെത്തി. ആ വലിയ കണ്ടെത്തലിൻ്റെ മുമ്പിൽ ഇയാൾക്ക് ഇതിൻ്റെ വില, ഇല്ലായ്മ തിരിച്ചറിയാൻ പറ്റും. ഇയാൾ കണ്ടെത്തിയ വലിയ നിധി, ഈശോ തന്നെ പറഞ്ഞിട്ടില്ലേ, ഒരു രക്തവ്യാപാരി അന്വേഷിച്ച് നടക്കുന്നു, ഏറ്റവും വിലപ്പെട്ട രക്തം കണ്ടുകിട്ടിയുമോ മറ്റതെല്ലാം വിറ്റുകളയും. ഏറ്റവും വിലയുള്ളത് എന്തോ ഇയാൾ കണ്ടുമുത്തി. ആ കണ്ടുമുട്ടലിലാണ് തേ പണം ഇതുവരെ ഏറ്റവും പ്രധാനമായിട്ട് കരുതിയിരുന്നതിൻ്റെ മൂല്യം, ഇല്ലായ്മ അയാൾക്ക് ബോധ്യമാകുന്നത്. ഇത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ സംഭവിക്കാൻ ഈശോ ആഗ്രഹിക്കുന്ന കാര്യം തന്നെയാണ്. അതായത്, നമ്മൾ പലപ്പോഴും ജീവിതത്തിൽ ഒന്നാം സ്ഥാനത്ത് വയ്ക്കുന്നത് യഥാർത്ഥത്തിൽ ഒന്നാം സ്ഥാനത്ത് വരേണ്ടതാണോ? ഇത്തരമൊരു വിലയിരുത്തലിന് ഈശോ എന്നോട് ആവശ്യപ്പെടുന്നു. ഞാൻ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് കരുതുന്നത് യഥാർത്ഥത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണോ? അതറിയണമെങ്കിൽ ജീവിതത്തെ മൊത്തമായി കാണാൻ പറ്റണം. ഒരു ബേഡ്സ് ഐ വ്യൂ എന്നൊക്കെ പറയല്ലേ, ജീവിതത്തെ അകലെ നിന്നുകൊണ്ട്, ഉയരങ്ങളിൽ നിന്നുകൊണ്ട് എൻ്റെ ജീവിതത്തെ മൊത്തമായിട്ട് കാണാൻ പറ്റുന്ന കാഴ്ചപ്പാടിലാണ് യഥാർത്ഥത്തിൽ വിലയുള്ളതെന്ത്, വില കുറഞ്ഞതെന്ത് എനിക്ക് തിരിച്ചറിയാൻ പറ്റുന്നത്. എന്ന് പറഞ്ഞാൽ, ഞാനിപ്പോൾ കാണുന്നത് എൻ്റെ വർത്തമാനവും എൻ്റെ കഴിഞ്ഞ ഭൂതവുമാണ്. അതുകൂടാതെ മുന്നോട്ട് പോയി കഴിയുമ്പോൾ ജീവിതം മുന്നോട്ട് പോകുന്നു, മക്കളായി, കൊച്ചുമക്കളായി, അവസാനം ജീവിതത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് വന്ന് ഈ ഭൂമിയും ഇവിടെ ഞാൻ സമ്പാദിച്ചതൊക്കെയും എന്റെ വലിയ ഉദ്യോഗങ്ങളും സമ്പത്തും എന്റെ ഏറ്റവും വലിയ സ്ഥാനമാനങ്ങളും എല്ലാം ഉപേക്ഷിച്ചിട്ട് കടന്നുപോകേണ്ട ഒരവസ്ഥ. ഫ്രാൻസിസ് പാപ്പ പണ്ടൊരു പറഞ്ഞ വാക്കില്ലേ, വല്യമ്മച്ചി പറഞ്ഞെന്ന് പറഞ്ഞത് ശവക്കച്ചയ്ക്ക് പോക്കറ്റില്ല. അങ്ങനെ പോക്കറ്റിനകത്ത് ഒന്നും ഇട്ടുകൊണ്ട് പോകാൻ പറ്റാത്ത അവസ്ഥ, അതാണ് മരണം. ആ മരണവും അതിൻ്റെ അപ്പുറവും കൂടെ കാണുന്ന ഒരു ബേർഡ്സ് ഐ വ്യൂ, ജീവിതത്തെക്കുറിച്ചുള്ള ഉയരങ്ങളിൽ നിന്നുള്ള കാഴ്ചപ്പാടിലാണ് ഏതാണ് ഒന്നാം സ്ഥാനത്ത് ഞാൻ വെക്കേണ്ടത്, ഏതാണ് രണ്ടാം സ്ഥാനത്ത് വെക്കേണ്ടത്, ഏതാണ് അവസാന സ്ഥാനത്ത് വെക്കേണ്ടത് എന്ന തിരിച്ചറിവ്. ഇത്തരമൊരു തിരിച്ചറിവിനും ഇത്തരമൊരു മൂല്യനിർണയത്തിനുമായി ഈശോ എന്നോട് ആവശ്യപ്പെടുന്നത് സക്കേവൂസിൻ്റെ ജീവിതം എൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചിട്ട് അവൻ പറയുന്നതാ. സക്കേവൂസ് മാറിയത് കണ്ടില്ലേ, ഏറ്റവും വലുതാന്ന് കരുതിയത് വിലയില്ലാത്തതായിട്ട് അവന് തോന്നുന്നു. നീ നിന്റെ ജീവിതത്തെ മൊത്തമായിട്ടൊന്ന് നോക്കിക്കേ, ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് കരുതുന്ന പലതും അത്രയ്ക്ക് പ്രധാനം ഉള്ളതല്ല, പ്രാധാന്യമുള്ളതല്ല എന്ന് തിരിച്ചറിയാൻ പറ്റും. ജീവിതത്തെക്കുറിച്ച് ഇത്തരമൊരു കാഴ്ചപ്പാട്, ജീവിതത്തെ മൊത്തം കാണുന്ന ഒരു കാഴ്ചപ്പാട്, അത് പലപ്പോഴും വളരെ താമസിച്ചാ, വളരെ ലേറ്റായിട്ടാണ് പലർക്കും ഉണ്ടാകുന്നത്. ജീവിതത്തിൻ്റെ അവസാനമൊക്കെയാണ് മനസ്സിലാകുന്നത്, ഞാൻ ഇതുവരെ ഒന്നാമതായിട്ട് സ്ഥാനം കൊടുത്ത് കൽപ്പിച്ചത് പലതും ഒന്നാമത്തതല്ലോ, അതിലും പ്രധാനപ്പെട്ടത് ഞാൻ വിട്ടുകളഞ്ഞല്ലോ എന്ന് ഓർമ്മ. ഈയിടെ ഇറങ്ങിയ ഒരു സിനിമയുണ്ട്, ജെയിംസ് ആൻഡ് ആലീസ് എന്ന് പറയുന്നത്. അതിൽ തന്നെ വലിയൊരു മികച്ച സിനിമ ആണെന്ന് പറയാൻ പറ്റില്ല. കാരണം ഒന്ന്, ഇത് ആവശ്യമില്ലാതെ കഥ വലിച്ചു നീട്ടുന്നുണ്ട്. രണ്ട്, പ്രാഞ്ചിയേട്ടൻ ആൻഡ് ദ സെയിൻറ്റ് എന്ന് പറയുന്ന സിനിമ, രഞ്ജിത്തിൻ്റെ സിനിമയുടെ ഒരു ശകലം അനുകരണവും ഇതിനകത്തുണ്ട്. എന്നാലും ഇതിൻ്റെ കഥയ്ക്കകത്തൊരു സന്ദേശമുണ്ട്. ആ സന്ദേശം ഇതാ, ജെയിംസും ആലീസും അവർ സ്നേഹിച്ച് കല്യാണം കഴിച്ചവരാ. ആലീസിൻ്റെ അപ്പനും കുടുംബവും എതിർത്തിട്ട് പോലും കല്യാണം കഴിച്ചു. കല്യാണം കഴിച്ച് അങ്ങനെ സന്തോഷമായിട്ട് ജീവിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ്, ഒരു കുഞ്ഞുമായി കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോഴാണ് ഇവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ, വിനിമയം, സംഭാഷണം, ബന്ധം അകന്നകന്നകന്നകന്ന് പോവുകയാണ്. അങ്ങനെ അവസാനം ഒരു വിവാഹമോചനത്തിൻ്റെ വക്കിൽ ചെന്ന് നിൽക്കുകയാണ്. അങ്ങനെ വിവാഹമോചനത്തിൻ്റെ വക്കിൽ ചെന്ന് നിൽക്കുമ്പോൾ വിവാഹമോചനം ഏകദേശം ഉറപ്പായി. അങ്ങനെ നിൽക്കുമ്പോൾ ഈ കുഞ്ഞിൻ്റെ, മകളുടെ അവസാനത്തെ, അല്ലെ അതുവരെയുള്ളതിൽ ഇനി ചിലപ്പോൾ ഒരുമിച്ച് കൂടാൻ പറ്റിയില്ലായിരിക്കും, ഒരു ബർത്ത്ഡേ ആഘോഷത്തിന് എല്ലാം മനോഹരമായിട്ട് ഇയാൾ ക്രമീകരിച്ചിട്ട്, പൃഥ്വിരാജ് ആ കഥാപാത്രത്തെ അവതരിപ്പിക്കും, ക്രമീകരിച്ചിട്ട് വരുമ്പോൾ വണ്ടി ആക്സിഡൻറ്റിൽപ്പെട്ട് ഇയാൾ കോമയിലേക്ക് പോവുകയാണ്, ബോധമില്ലായ്മയിലേക്ക്, ഏകദേശം മരണത്തിലേക്ക്. ആ മരണത്തിൻ്റെ അവസ്ഥയിൽ നിന്നുകൊണ്ട് ഇയാളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് പീറ്റർ എന്ന് പറയുന്ന അമാനുഷികനായ ഒരു കഥാപാത്രമാണ്, മനുഷ്യനല്ല. പിന്നത് പറയുന്നുണ്ട് ആ പീറ്റർ, ഇവൻ തന്നെ പറയുന്നുണ്ട്, ആ പീറ്റർ ചിലപ്പോൾ എൻ്റെ മനസാക്ഷിയാകാം, എൻ്റെ ഉള്ളിലെ ഒരു ശബ്ദമാകാം. എന്താണേലും ആ പീറ്റർ കൊണ്ടുപോയി നടന്ന് കാണിക്കുന്നത് ഇവൻ്റെ ഭൂമിയിലെ ജീവിതകാലത്തിലെ സംഭവങ്ങളാണ്. അതായത് ഒരല്പം കൂടെ ഇവൻ്റെ അമ്മായിപ്പൻ അന്ന് കല്യാണത്തിനെതിരാണെങ്കിലും അവസാനം പ്രായാധിക്യത്തിൽ ഹാർട്ട് പേഷ്യൻ്റായിട്ട് വീട്ടിൽ കിടക്കുമ്പോൾ ഇവനൊന്ന് വീട്ടിൽ വരണമെന്ന് അപേക്ഷിച്ചിട്ട് ഇവനത് നിഷേധിക്കുന്നുണ്ട്. പീറ്റർ ചോദിക്കുന്ന ചോദ്യമുണ്ട്, നീ ആ മനുഷ്യൻ്റെ ആഗ്രഹം അറിഞ്ഞ് പഴയ നിന്റെ ഈഗോയും വാശിയും വെടിഞ്ഞ് ആ മനുഷ്യൻ്റെ വീട്ടിലേക്ക് ചെന്നിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കൊടുക്കാവുന്ന ഏറ്റവും വലിയ സമ്മാനം ആകുമായിരുന്നില്ലേ അത്? അത് കിട്ടാതെ അയാൾ മരിച്ചോയില്ലേ? ഭാര്യയുമായിട്ടുള്ള ബന്ധത്തിലും ഇത് തന്നെ ഇയാൾ പറയുന്നുണ്ട്. ഒരു ദിവസം കുഞ്ഞിനെ സ്കൂളിൽ നിന്ന് എടുക്കാൻ മറന്നുപോയി. അവസാനം വീട്ടിൽ വളരെ ലേറ്റായിട്ട് ഭാര്യ എടുത്തുകൊണ്ട് വന്നു. വീട്ടിൽ വന്നു കഴിഞ്ഞ് രണ്ടുപേരും തമ്മിൽ വഴക്കാണ്. അത് കാണിച്ചിട്ടും പറയുന്ന ഇതാണ്, ഒന്നുകൂടെ സൗമ്യമായ, ഒന്നുകൂടെ വിട്ടുവീഴ്ച ഉള്ള സമീപനം സ്വീകരിച്ചിരുന്നെങ്കിൽ ബന്ധം ഒന്നുകൂടെ നന്നാക്കാൻ മേലായിരുന്നു. ഏതാണ് നിന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാര്യം? ഇപ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ ഒന്നാമതായിട്ട് വെക്കുന്ന പല കാര്യങ്ങളും, അത് നമ്മുടെ വാശിയാകാം, ഈഗോയാകാം, നമ്മൾ ഒന്നാം സ്ഥാനം കൊടുക്കുന്ന പണമാകാം, ഒന്നാം സ്ഥാനം കൊടുക്കുന്ന നമ്മുടെ ജോലിയാകാം, ഇതൊക്കെ യഥാർത്ഥത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കേണ്ടതാണോ? ഇതാ ഈശോ ചോദിക്കുന്നത്. സക്കേവൂസിനോട് ഇങ്ങനൊരു മാറ്റത്തിന് അവൻ വഴിയൊരുക്കിയിട്ട് എന്നോടും ചോദിക്കുന്നതാ, ഇപ്പോൾ നീ നിന്റെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം കൊടുക്കുന്ന കാര്യങ്ങൾ ഒന്നോർത്തേ, യഥാർത്ഥത്തിൽ അത് ഒന്നാം സ്ഥാനത്ത് തന്നെ വരേണ്ടതാണ്, അതോ മറ്റു വല്ലതുമാണോ? ജീവിതത്തെ അതിൻ്റെ മൊത്തത്തിൽ, ടോട്ടാലിറ്റിയിൽ കാണുമ്പോൾ, മരണവും മരണത്തിനപ്പുറവും കൂടെ ഒരുമിച്ച് കാണുമ്പോൾ ഒന്നാം സ്ഥാനത്ത് ഞാൻ നിർത്തേണ്ട കാര്യം എൻ്റെ ബന്ധവും എൻ്റെ സ്നേഹവും എൻ്റെ കുടുംബവും. ഇതുതന്നെയാണ് ജെയിംസ് ആൻഡ് ആലീസിൻ്റെ രണ്ടാം ഭാഗം, ഒരു സെക്കൻഡ് ചാൻസ് കൂടെ ഇയാൾക്ക് കൊടുക്കുക, കോമായിൽ കിടന്നവനോ പീറ്റർ. എന്നിട്ട് തിരിച്ചു വരുന്നവനോ ആ തിരുത്തലോട് കൂടി മെച്ചപ്പെട്ട മാറ്റം വന്ന ജീവിതത്തിലേക്ക് പോവുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, നീ സക്കേവൂസിൻ്റെ ജീവിതത്തിൽ ഇടപെട്ടു, അവൻ്റെ കണ്ണു തുറന്നു. അവൻ ഇതുവരെ ഒന്നാം സ്ഥാനത്ത് വെച്ചിരുന്ന പണം, നികുതി പിരിവ്, പണമെണ്ണലേ, അതിൻ്റെ വില ഇല്ലായ്മ അല്ലെങ്കിൽ വില കുറവ്, അതിലും കൂടിയ ജീവിതത്തിൻ്റെ നന്മകൾ നീ അവന് ഉള്ളിൽ കാണിച്ചു കൊടുക്കുക. ഈശോയെ, എൻ്റെ ജീവിതത്തിലേക്കും നീ വരണമേ. ഞാൻ ഇന്ന് ഒന്നാം സ്ഥാനത്ത് വെക്കുന്ന പല കാര്യങ്ങളുണ്ട്. എൻ്റെ സമ്പത്താകാം, എൻ്റെ ഭൂസ്വത്താകാം, എൻ്റെ ജോലിയാകാം, അല്ലെ എൻ്റെ സ്ഥാനമാനങ്ങളാകാം. യഥാർത്ഥത്തിൽ അതാണോ ജീവിതത്തിൻ്റെ പൂർണ്ണതയിലേക്കും മരണത്തിലേക്കും അതിൻ്റെ അപ്പുറത്തേക്കും കടക്കുന്ന ആ ജീവിതത്തിൽ ഒന്നാം സ്ഥാനത്ത് വെക്കേണ്ടത്? ഈ ഒരു തിരിച്ചറിവ് ഈശോയെ എനിക്ക് തരണമേ. നീ ആഗ്രഹിക്കുന്നത് പോലെ എൻ്റെ ജീവിതത്തിലെ ബന്ധങ്ങൾക്ക്, സ്നേഹത്തിന്, നീ തന്നെ എൻ്റെ ജീവിതത്തിൽ കൊണ്ടുവന്ന സ്നേഹബന്ധങ്ങൾക്ക് ഒന്നാം സ്ഥാനം കൊടുക്കാനും അതിനെ വളർത്താനും പോഷിപ്പിക്കാനുമായി മറ്റതിനെയൊക്കെ രണ്ടാം സ്ഥാനത്തേക്കും അവസാന സ്ഥാനത്തേക്കും മാറ്റിവെക്കാനുമുള്ള വലിയ കാഴ്ച എനിക്ക് നീ തരണമേ. എന്നെ നീ കൈപിടിച്ച് നടത്തണമേ. ആമേൻ.
കേരളത്തിൽ പരമ്പരാഗതമായുള്ള ഈ ഭക്തിഗാനം ആലപിച്ചത് കെ എസ് ചിത്രയും സംഘവുമാണ്. ഈണം പുനരാവിഷ്കരിച്ചത് ജെറി അമൽദേവാണ്. നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത് MCBS സഭാംഗമായ ജേക്കബ് നാലുപറയച്ചൻ പങ്കുവച്ച ആണ്ടുവട്ടം 31-ാം വാരം ഞായറാഴ്ചത്തെ സുവിശേഷ വിചിന്തനമാണ്. വത്തിക്കാൻ റേഡിയോ മീറ്റർ ബാൻഡിൽ വരുന്ന മാറ്റങ്ങൾ ശ്രദ്ധിക്കുക. ഒക്ടോബർ 30-ാം തീയതി ഞായറാഴ്ച മുതലാണ് മാറ്റങ്ങൾ. രാവിലത്തെ പ്രക്ഷേപണത്തിലുള്ള മീറ്റർ ബാൻഡിലാണ് മാറ്റം. രാവിലെ 6:50-നും 8:10-നുമുള്ള പ്രക്ഷേപണങ്ങൾക്ക് 19 മീറ്റർ ബാൻഡ് 15,470 kHz പകരം 40 മീറ്റർ ബാൻഡ് 7,410 kHz ആവർത്തിക്കുന്നു. പുതിയ മീറ്റർ ബാൻഡ് 40,7410 kHz. മറ്റു മീറ്റർ ബാൻഡുകൾ അതേപടി തുടരുന്നു.